എവിടെ നിന്ന് ഡിസ്കറേജ് ഇരുന്നോ അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നമ്മളെപ്പോഴാ ഡിസ്കറേജ്ഡ് ആവുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിരാശപ്പെട്ടു പോകുന്നത്, ഭാരപ്പെട്ടു പോകുന്നത് എപ്പോഴെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഡിസ്കറേജ്ഡ് ആയത് യേശുവിനെ നോക്കാതിരുന്നപ്പോൾ മാത്രമാണ്. എന്റെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഒരുപക്ഷെ നിരാശയൊക്കെ വന്നത് എന്റെ ജീവിതത്തിൽ, ഒരുപക്ഷെ കുറ്റബോധമായിരിക്കാം. പക്ഷേ എപ്പോഴൊക്കെ യേശുവിനെ നോക്കിയോ, എപ്പോഴൊക്കെ യേശുവിലേക്ക് നിന്ന് ഹൃദയം ഉയർത്തിയോ, എപ്പോഴൊക്കെ യേശുവിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിനകത്തുനിന്ന് പ്രകാശിച്ചോ, അപ്പോഴൊക്കെ ഞാൻ എൻകറേജ്ഡ് ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ രോഗങ്ങളല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ സാമ്പത്തിക തകർച്ചകളുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ഒരൊറ്റ പ്രശ്നമേ നമുക്കുള്ളൂ, അത് യേശുവിനെ നോക്കാത്തത് നമ്മുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിലും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനെ കുറിച്ചുള്ള ഒരൊറ്റ ചിന്ത നമ്മുടെ ഉള്ളിൽ കത്തിയാൽ അവിടെ കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. എന്താണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കും അപ്പോസ്തലനായ പൗലോസിന്റെ അത്രയും പ്രശ്നമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം ജീവിതത്തിൽ ഭൂരിപക്ഷം സമയങ്ങളും അദ്ദേഹം ജയിലായിരുന്നു. ശുശ്രൂഷ ചെയ്ത് ഇടയ്ക്ക് ചില കാലഘട്ടത്തിലൊക്കെ ശുശ്രൂഷ ചെയ്ത് ഭൂരിപക്ഷ സമയവും ജയിലിൽ. അത് മാത്രമല്ല, ജയിലിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോഴുള്ള കാര്യം, ജയിലിലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ പരിക്കില്ലാതൊക്കെ പോകും. പക്ഷെ ജയിലിന് വെളിയിലായിരുന്ന സമയത്ത് സുവിശേഷ വേല ചെയ്ത സമയത്താണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. അദ്ദേഹം എണ്ണീട്ട് പറഞ്ഞ കാര്യങ്ങൾ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്. കഴിഞ്ഞ ദിവസം എന്നോട് വായിച്ചു പറഞ്ഞു, ഗലാത്യ സഭയിൽ ചെന്നപ്പം പൗലോസ് പറഞ്ഞു, എന്റെ ശാരീരികമായ രോഗം നിമിത്തം നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ഇടവന്നു. അതിന്റെ അതിന്റെ ചരിത്രപരമായിട്ട് പഠിച്ച ഒരാൾ പറഞ്ഞത്, ഈ ഗലാത്യ സഭയിൽ ചെല്ലുന്നതിന് മുൻപ് ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ വെള്ളത്തിൽ കിടന്നു. അദ്ദേഹം പറഞ്ഞത് ന്യൂമോണിയ പിടിച്ചു കാണാൻ സാധ്യതയുണ്ട്, അതാ മിക്കവാറും ന്യൂമോണിയ ആയിരിക്കാനാ സാധ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. വീടുണ്ടോ? പക്ഷെ ഗലാത്യസഭ ചെന്നെന്ന് പുള്ളിക്കാരൻ എന്തായിട്ടാ? രോഗമായിട്ടാ ചെന്നേ. രോഗം മാത്രമല്ല, രോഗം മാറിക്കഴിയുമ്പോ അടി ഇപ്പുറത്ത് വരിക, ഒന്ന് പറയാ 40 അടി. എത്ര പ്രാവശ്യം? പിന്നെ കോലു കൊണ്ടല്ല അടി, കോലു കൊണ്ട് എവിടെക്കിട്ട അടി? നമ്മൾ പിള്ളേരെ ചൂരിലുകൊണ്ട് തുടക്കിട്ട അടിക്കുന്നത്, പക്ഷെ പുള്ളിക്കാരൻ കിട്ടി തലക്കിട്ടാ കിട്ടിയേ. നമ്മൾ അഥവാ പിള്ളേരെ തലക്കിട്ട് അടിച്ചാൽ നമ്മളൊക്കെ നമ്മൾ പറഞ്ഞില്ല തേമ്പിയുടത്തേളെന്ന് പറഞ്ഞില്ല, അത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് അവർ തലക്കിട്ട് അടിക്കുമ്പോൾ, കോലുകൊണ്ട് അടിക്കുമ്പോൾ നല്ല അടി അടിക്കുന്നേ. അപ്പോൾ ജീവിതകാലം മുഴുവൻ പ്രശ്നത്തിനടുവിൽ, അത് കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ കല്ലേറ് വരും അപ്പുറത്ത്. പൂമാല കിട്ടി, പൂമാല മേടിച്ച് പ്രൈസലോട് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടി കല്ലേറ് അപ്പുറത്ത് വന്നു കഴിഞ്ഞു. നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുക, എപ്പോഴൊക്കെ വായിച്ചോ അപ്പോഴൊക്കെ നമ്മൾ എൻകറേജ് ഇതാവുക. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ഒറ്റ വിഷയമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യേശു, നസ്രനായ യേശു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. That's why he was encouraged every day, every moment of the day. ഞാനല്ല പറഞ്ഞു വന്നേ, നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മളെ നിരാശപ്പെടുത്തുന്നത്, നമ്മുടെ രോഗങ്ങളല്ല നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത്. നമുക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്, അവർ ബ്ലെസ്ഡ് ലോർഡ് ആൻഡ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടുത്തെ നോക്കാത്തത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് പോലീസ് എഴുതിയത്, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ ഞാൻ വീണ്ടും നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾ പറയുന്നതിന് എനിക്ക് മടുപ്പില്ല. വൈ? ഒറ്റ റീസണാ. കുറച്ചും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളെപ്പോലെ അദ്ദേഹം സെൽഫ് കോൺഷ്യസ് അല്ലായിരുന്നു. ഈ ഒത്തിരി വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ പോലെ സിൻ കോൺഷ്യസും അല്ലായിരുന്നു. മറിച്ച് പൗലോസ് വാസ് ജീസസ് കോൺഷ്യസ്, ഗോഡ് കോൺഷ്യസ്. മനസ്സിലൊറ്റ കാര്യമുള്ളൂ സോരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങൾ അങ്ങനെയാകാൻ ആഗ്രഹിക്കുക. നമ്മൾ ഒരു പാട്ടക്കിടക്ക് പാടുന്നുണ്ട്, എന്നെ തന്നെ മാറും നിൻ പ്രിയനേ. ഞാൻ പാട്ടൊക്കെ നടക്കുന്നത് മാറ്റണം. നമ്മൾ ഈ എന്നെ തന്നെ മറന്നു പറഞ്ഞ പരിപാടി നടക്കുന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്കറേജ് ആയിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ ഭാരം ചുമക്കുന്നത്. നമ്മൾ നമ്മളെ ഒന്നും മറക്കുന്നില്ല, നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കി കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നു. നോക്കുന്ന എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും പിന്നെ എവിടെ നിൽക്കുന്നറിയാമോ, പിന്നെ ഞാൻ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ യേശുവിനെ നോക്കാൻ കഴിയുന്നു അപ്പോഴൊക്കെ എത്ര വലിയ ഭാരമാണെങ്കിലും ഒറ്റ മൊമെന്റ് കൊണ്ട് വാനിഷ് ആവും. ഒരൊറ്റ മൊമെന്റ്, അധിക സമയമൊന്നും വേണ്ടെന്ന്. ഇന്ന് രാവിലെ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചിടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ, സോറി. കാരണം രാത്രി 2 മണിക്ക് പോൾ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി, പിന്നെ വീണ്ടും കിടന്നു, പിന്നെ വീണ്ടും എഴുന്നേറ്റു. അവിടെ ഞാൻ രാവിലെ 1 മണിക്കൂർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഉത്സാഹം. കാരണം ഇന്ന് ലോർഡ്സ് ടേബിൾ ഉള്ള ദിവസമാ, പ്രത്യേകമായിട്ട് ഒന്നുകൂടെ യേശുവിനെ നോക്കേണ്ട ഒരു ദിവസം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത്, നമ്മുടെ പലപ്പോഴും ചിന്തയുണ്ട് ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലേ ഞാൻ എൻകറേജ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ 10 അധ്യായം ബൈബിൾ അതൊക്കെ വായിക്കണം. ഞാൻ പറഞ്ഞു വായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇതല്ല ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് അത് യേശുവിനെ നോക്കിയുള്ള ഒരു ജീവിതമാണ് എപ്പോഴൊക്കെ. വൈ? കാരണം എന്താണെന്നറിയാമോ, യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. അതാ യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് മാത്രമല്ല സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വീണ്ടെടുത്ത ദൈവവൈതലിന്റെ പ്രത്യേകത, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനാണ് കിടക്കുന്നേ, ദൈവത്തിന്റെ ജീവൻ. ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാ, ദൈവത്തിന്റെ ജീവൻ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അത് ക്രിസ്തു തന്നെയാ, നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന കൊളോസ് ലേഖനം പറയുന്നത്, ജീവനായ ക്രിസ്തു. അത് ദൈവം തന്നെയാ, അത് ക്രിസ്തു തന്നെയാ, അത് ജീവൻ. പല പേരിൽ അറിയപ്പെടുക, പക്ഷെ എല്ലാം ഒന്ന്, ആ യേശു നമ്മുടെ ഉള്ളിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. രണ്ടർത്ഥം ഉണ്ട് അതിന് കേട്ടോ. ഒന്ന്, പേഴ്സണലി വസിക്കുന്ന യേശു ഉള്ളിൽ. രണ്ട്, സഭയുടെ നടുവിൽ യേശു വസിക്കുന്നത്. കാരണം ഓരോരുത്തരുമുള്ള ക്രിസ്തു, സഭ ഒരുമിച്ച് ചേരുമ്പോൾ ഓരോരുത്തരും ക്രിസ്തുവിലാണ് എന്ത് ചെയ്യുന്നത്, പ്രബോധനം, ക്രിസ്തുവിലുള്ള ആശ്വാസം, ക്രിസ്തുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പം സഭയുടെ നടുവിലുള്ള ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ നോട്ടം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്, അതിലേക്ക് നമ്മുടെ നോട്ടം ഒന്ന് മാറണം. ഉണ്ടോ? ഉണ്ടോ? അത് രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയാം, 3 കൂട്ടം ആൾക്കാർ. ഒന്ന്, ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ദിനം തോറും ജീവിക്കുന്നവർ. അവരെപ്പോഴും ആ ജീവന്റെ ചലനം അറിയും, അവരുടെ ഉള്ളിൽ അറിയാം ആ ചലനം. അറിയാം, അറിയാവോ, എപ്പോഴും അറിയാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അറിയാം. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്കറിയാം. അവര് ഡോക്ടർമാർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന്റെ ചലനമുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. എന്ത് നോക്കണം? കുഞ്ഞിന്റെ ചലനം അകത്തുണ്ടോ? ഇല്ലേ, ഉണ്ടാകത്തില്ലേ കുഞ്ഞിന്റെ ചലനം? അവർക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് അറിയാം ആ ചലനം അകത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, ചലനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ, ജീവനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം, ജീവനുണ്ടെന്നാണ്. അപ്പോൾ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അവന്റെ അകത്തൊരു ചലനമുണ്ട്. എന്നറിയാമോ, അവനൊന്നും അവന്റെ നോട്ടം മാറുമ്പോൾ അവന്റെ അകത്തൊരു ചലനമുണ്ട്. അയ്യോ തെറ്റിപ്പോയി. അത് മാത്രമല്ല, ഒരു വചനം ഒന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ അകത്തൊരു ചലനമുണ്ട്. ഓ, എന്റെ കർത്താവ്, എന്റെ സ്വന്തം, എന്റെ ഏറ്റവും അടുത്ത്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എനിക്കും കർത്താവിനെ വേർതിരിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഞാനും കർത്താവും ഒന്നാ. കർത്താവിനോട് ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. എന്താ എന്താ എന്താ? കർത്താവിനോട് ചേരുന്നവൻ അവനുമായി എന്താകുന്ന പറഞ്ഞേ? ഏകാത്മാവ്. എന്താ ഏകാത്മാവെന്ന് പറഞ്ഞെന്താ? ഒന്നാണ് ഞാനും എന്റെ യേശുവും ഒന്നാ. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയുടെ അകത്തൊരു കുഞ്ഞുള്ളത് പോലെ അവന്റെ ഉള്ളിൽ അവൻ ആ ചലനം അറിയുക, യേശുവിന്റെ ചലനം. അതൊന്ന് അറിഞ്ഞാൽ മതി സ്വരങ്ങളെ, ആ ജീവൻ നിങ്ങളെ പ്രബോധിപ്പിക്കും, ആ ജീവൻ നിങ്ങളെ തിരുത്തും, ആ ജീവൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കും, ആ ജീവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാ ക്രിസ്തീയ ജീവിതം. ഞായറാഴ്ചത്തെ ഒരു മീറ്റിംഗ് അല്ല ക്രിസ്തീയ ജീവിതം. വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തുടർമാനമായി യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ജീവിതമാ ക്രിസ്തീയ ജീവിതം. Are you walking daily by the Savior's side? Every day. ഇടയ്ക്കൊക്കെ അത് മറന്നു പോകുന്നേ, ഞാൻ പറഞ്ഞ് മറന്നു പോകുന്ന സാരമില്ല, പക്ഷെ ജീവനകത്തുണ്ടെങ്കിൽ എന്നറിയാമോ, ഇടയ്ക്ക് അതൊരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ആ വീണ്ടും എക്സാമ്പിൾ ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കും, കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഭാഗത്ത് അത്രയും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ മനസ്സിലാവും. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ഇടയ്ക്ക് അത് മറന്നുപോയെന്ന് മറന്നുപോകും, പക്ഷെ എങ്കിലും അവൾക്ക് ഇടയ്ക്ക് കുഞ്ഞൊന്ന് ചലിക്കുമ്പം അവൾക്കറിയാം ആരുണ്ട്, ആ കുഞ്ഞുണ്ട്. മനസ്സിലാവുന്നില്ല സൗരിമാരെ? എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവവൈദ്യന്റെ പ്രത്യേകത, അവൻ ചിലപ്പോൾ ഓഫീസിലെ തിരക്കിൽ പെട്ടു, പക്ഷെ ഇടയ്ക്കെവിടെങ്കിലും ഒരു ചലനം അവന്റെ ഉള്ളിൽ അറിയാം, അവന്റെ ആത്മാവിൽ ഒരു ചലനം അവന്റെ ഉള്ളിൽ അറിയാം. That is Christian life. This is a glorious life. വീണ്ടും ജനിച്ച എല്ലാവർക്കും ഇതുണ്ട് കേട്ടോ. ഉയരത്തിൽ നിന്നാ ജനിച്ചതെങ്കിൽ അകത്ത് ക്രിസ്തു ഉണ്ട്, അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ അതിന്റെ ചലനമുള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഞായറാഴ്ച മീറ്റിംഗിന്റെ സമയത്ത് മാത്രമല്ല, ഞായറാഴ്ച മീറ്റിംഗിന്റെ സമയത്ത് മാത്രമേ ചലിക്കുന്നുള്ളെങ്കിൽ വെളിയിൽ നിന്ന് വന്ന് കർത്താവ് നമ്മൾ എന്തൊക്കെയൊക്കെ ചലിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ചലനം എന്നാ അറിയാമോ, മറ്റുള്ളവരിലുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്ന ഒരു അനക്കമൊക്കെ ഉണ്ടാക്കുന്ന, അപ്പൊ ഒരു ആശ്വാസം, ഒരു സമാധാനം. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു അനക്കവും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ, ആ വെളിയിൽ നിന്നുള്ള ക്രിസ്തുവിനെ മാത്രം നമ്മൾ അനുഭവിച്ചുള്ളൂ, അകത്ത് നമ്മുടെ ഉള്ളിൽ വാഴുന്ന ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറിയുന്നില്ല, അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ പുറത്തെ ക്രിസ്തുവിനെ നമ്മൾ അറിയണം, പക്ഷെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ്. എനിക്കിങ്ങനെ ഒത്തിരി പറഞ്ഞു പോകാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷം, സന്തോഷം. ഇപ്പൊ നിങ്ങൾ ഓർക്കും ബ്രദർ എന്നെ സന്തോഷിക്കാനുണ്ട്, കൊച്ചു ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കാൻ ഇങ്ങനെ ഈ സന്തോഷം തരുന്നത്. ഞാൻ പറഞ്ഞ കൊച്ചു ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുന്നു ഒന്നും അല്ല ഇവിടുത്തെ വിഷയം, കാരണം അതിന്റെ അപ്പുറത്ത് അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് അകത്ത് ഉൾത്തരുന്ന ഉത്സാഹമാണ്, അകത്ത് കർത്താവ് തരുന്ന ഒരു സന്തോഷമാണ്, അകത്ത് കർത്താവ് തരുന്ന കർത്താവ്. ഞാൻ പറഞ്ഞ അവിടെ നോട്ടം കർത്താവിലേക്ക് മാത്രമായി തീർന്നു കഴിഞ്ഞാൽ ബാക്കി അതാണ് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ. യേശുവിനെ നോക്കുന്നിടത്തോളം സമയം വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കും. എപ്പോഴൊക്കെ ചുറ്റുപാടും നോക്കുന്നു അപ്പോഴാണ് നമ്മൾ താന്നു പോകുന്നത്, താന്നു പോകുന്നത്. ഞാൻ വീണ്ടും കർത്താവിന്റെ മേശയുടെ കാര്യത്തിലേക്ക് വീണ്ടും ഞാൻ വരാൻ ആഗ്രഹിക്കുക, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ മേശ, ലോർഡ്സ് സപ്പർ, ലോർഡ്സ് ടേബിൾ. വൈ, എന്താ? കാരണം കർത്താവ് അത്ര വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു പോയൊരു കാര്യമാണ്. കർത്താവ് അത്ര വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു പോയൊരു കാര്യമാണ് കർത്താവിന്റെ മേശ. കാരണം നിങ്ങളോടുകൂടെ അത്താഴം കഴിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു, വലിയ വാഞ്ചയോടെ ആഗ്രഹിച്ചു. ആര് പറയുക? അവ യേശുവിന് ആഗ്രഹങ്ങളുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഐ ഡിസൈഡ്. എന്തായിരുന്നു യേശുവിന്റെ ആഗ്രഹം? വേറെ ഒന്നുമല്ല, തന്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മ. കാരണം സ്വർഗത്തിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം നഷ്ടപ്പെട്ടു പോയെന്താണെന്നറിയാമോ? ദൈവം വളരെ സ്നേഹത്തോടെ സൃഷ്ടിച്ച മനുഷ്യന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ആ ദൈവത്തിന്റെ വീണ്ടും ആഗ്രഹം ഈ മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയാ. അതാ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച. എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഒറ്റ ആഗ്രഹം. എന്താ? കുറെ പേരെ വീണ്ടും ജനിപ്പിച്ച് അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കണം. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ ആരംഭിച്ച് നിത്യത മുഴുവൻ തുടരുന്ന കാര്യമാ. അതുകൊണ്ടാ പറഞ്ഞത്, ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യന്റെ കൂടാരം, അല്ല മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യരിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം. ദാവീദ് ആലയം പണിയാൻ പോയപ്പോഴത്തേന് ദൈവം പറഞ്ഞു, ദാവീദ് പറഞ്ഞു, കർത്താവ് എനിക്കൊരു ആലയം പണിയാണ്. ദാവീദ് കർത്താവ് പറഞ്ഞു, എടാ മോനെ, ഞാൻ ഇത്രയും നാൾ കൂടാരങ്ങളിലാണ് താമസിച്ചത്, അപ്പൊ ഈ ആലയൊന്നും ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് സോളമൻ ആലയം പണിയുന്നുണ്ട്. പക്ഷെ സേപ്പാനോസ് ഒരു വാക്യം പറഞ്ഞു, അത്യുന്നതനായവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥലത്ത് ആര് വസിക്കുന്നില്ല? ദൈവം വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ചർച്ചല്ല ഈ ബിൽഡിങ്, ഇത് ചർച്ച് ഹോളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞറിയോ, വീട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു കാര്യം കിടക്കുന്നുണ്ട്, ഈ ചർച്ച എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എവിടെ എന്നറിയാമോ? ഇവിടെ ഇവിടെ ഈ വാടക കൊടുക്കുന്ന ഈ ഹോളാ അല്ല. പക്ഷെ ഇവിടെ ദൈവം വസിക്കുന്നുണ്ട്. എനിക്കത് തറപ്പിച്ചു പറയാൻ പറ്റും. കാരണം ഒന്ന്, എന്റെ അകത്ത് എനിക്കത് അറിയാൻ പറ്റും. കാരണം അറിയാമോ, കർത്താവിന്റെ മക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ അതിന്റെ നടുവിൽ അവിടുന്ന് വാഴുകയാണ്, അവിടുന്ന് വാഴുകയാണ്, അവിടുന്ന് വാഴുകയാണ്. അപ്പോൾ സ്വരങ്ങളെ, കർത്താവിന്റെ ആഗ്രഹം എപ്പോഴും മനുഷ്യരോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, മനുഷ്യരോട് സംഭാഷിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, മനുഷ്യരുമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. അത് കാരണം കർത്താവ് എന്തെന്ന് അറിയാമോ, ഈ കൂടാരങ്ങളൊക്കെ വസിച്ച കർത്താവ് യേശുവിന്റെ വാലത്തിലുണ്ട്, ഇടയ്ക്ക് ഷെക്കേനയ്ക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷേ അതാ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്നറിയാമോ, പരിശുദ്ധാത്മാവ് വന്നു. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്? ഓരോരുത്തന്റെ മേൽ ആത്മാവ് വന്നു. എങ്ങനെയാ? 120 പേരുണ്ട്. എന്താണ്? ഓരോരുത്തന്റെയും മേലാത്മാവ് വന്നു, ഓരോരുത്തരിലും വന്ന് വസിച്ചു. പെന്തക്കോസ്ത് നാളിന് മുൻപ് ആത്മാവ് ഇറങ്ങുകയും വസിക്കുകയും ചെയ്യുന്ന ഒരാളിൽ ആരില്ല? യേശു ക്രിസ്തുവില്ല നമ്മൾ കാണുന്നത്. യോഹന്നാൻ പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നതിനാകുന്നു. ഇറങ്ങുന്നതും വസിച്ചതും യേശുവില്ല. ആ യേശുവിന്റെ പ്രത്യേകതയാണ് അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാ. ആ യേശു പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? 120 പേരുടെ മേൽ ഓരോരുത്തരുടെയും മേൽ വന്ന് വസിച്ചു, ഓരോരുത്തരുടെയും മേൽ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന് അനേക കാലത്തെ കാത്തിരിപ്പിന് ശേഷം താമസിക്കാൻ ഒരു സ്ഥലം ലഭിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച അവിടെ പൂർത്തിയായി എന്ന് പറയാമോ? ദൈവത്തിന് വസിക്കുവാൻ ഒരിടം കിട്ടി. അതാണ് പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. പക്ഷെ നമ്മളത് പറഞ്ഞ പെന്തക്കോസ് പറയുന്ന പാടെ അന്യഭാഷ, ഓക്കെ, മുഴക്കം, ഓക്കെ, മുഴക്കമൊക്കെ ഉണ്ടായിരുന്നേ, അന്യഭാഷയൊക്കെ പറഞ്ഞേ, അതെല്ലാം ശരിയാ. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് വന്ന് വസിക്കുവാൻ ഒരിടം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം വസിക്കുന്നത് ഓരോരുത്തരിലുമാ. അപ്പൊ നമ്മളാരാ? പള്ളി. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ദൈവത്തിന് മന്ദിരം എന്നൊക്കെ പറയുമ്പോഴത്തേനിച്ചിരി അലങ്കാരി ഭാഷയിച്ചതിനും കൂടെ ഭയങ്കര. നമ്മളാരാ? ഒരു കൊച്ചു പള്ളിയാന്ന്. എന്താ ഒരു കൊച്ചു പള്ളിയാന്ന് പറഞ്ഞ കാര്യം? എന്താ? ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു, വസിക്കുന്നു, എന്റെ ഉള്ളിൽ വാഴുന്നു, എന്റെ ഉള്ളിൽ വന്നിരുന്നു കൊണ്ട് എന്നോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. അതാണ് ജീവൻ എന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ഉള്ളിൽ അതുകൊണ്ട് ചലനമുള്ളത്, എന്റെ ഉള്ളിൽ അതാ. അതുകൊണ്ടാണ് എന്നറിയാമോ, എനിക്ക് പലതിനോടും കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്, പല കാര്യങ്ങളുടെയും കൂടെ പോകാൻ പറ്റാത്തതിന്റെ കാര്യം എന്നറിയാമോ? എന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്, എന്റെ അകത്തെ ജീവൻ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നില്ല. അശുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ എന്റെ അകത്തെ ജീവൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ? പുറത്തൊന്നും സംഭവിച്ചില്ലെന്നേ. അകത്തുള്ള ജീവന്റെ വ്യാപാരം എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ അവിടുന്ന് വാഴുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എന്താ എന്റെ പ്രത്യേകത? തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം പൗലീസ് പറയുകയാണ്. എന്ത് ചെയ്തു? ആർക്ക് വെളിപ്പെട്ടു? എനിക്ക് വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ട മർമ്മം? എന്താ വെളിപ്പെട്ട മർമ്മം? ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഒന്ന്, വ്യക്തിപരമായി എന്റെ ഉള്ളിൽ വസിക്കുന്നു. രണ്ട്, സഭയായി. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ ന്യൂ കവനന്റിന്റെ അടുത്ത ഭാഗം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു. എബ്രായ ലേഖനം അതിന്റെ ഹീബ്രൂസ് എന്റെ 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം.
ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്.
ശ്രദ്ധിച്ച്, ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം, this is the covenant that I'm going to make. ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന ഉടമ്പടി ഇതാണ്. ഇത് ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത കേട്ടോ. നമ്മൾ ഈ ലോർഡ്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നാ? ന്യൂ കവനന്റ്, എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പൊ ന്യൂ കവനന്റ് ആ ഇവിടെ കാണുന്നേ, പുതിയ ഉടമ്പടി. എന്താ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത? എന്താണ്? ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എങ്ങനെ ഈ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതുന്ന എങ്ങനെയാ? എന്താ കൽപ്പനകള്? കൽപ്പലകയിൽ കിട്ടിയപ്പോൾ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി എന്നാ നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ. എന്താ ഈ ഉള്ളിലാക്കി എഴുതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്നാ നമുക്ക് എന്നത് മനസ്സിലാകുന്നേ? കുറച്ചുകൂടെ പറയാം. പ്രമാണം കൊടുത്ത ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വന്നിരുന്ന് നമ്മളെ പഠിപ്പിക്കുക. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഈ എന്നാ ഒരിക്കലെ ഞാൻ ഒരു ദൈവാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസംഗം പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രസംഗിക്കുന്ന ആൾ പറയാണ്, ഞാൻ ഇന്നൊരു പുസ്തകത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. എന്നെ ആ പുസ്തകം ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ആ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഇരുന്ന ഒരാള് ഈ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ അതെ ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചില്ല, ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. അത് എഴുതിയ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓസ്റ്റിൻ സ്പാർക്സ് അദ്ദേഹത്തിന്റെ പേര്. ആ എഴുതിയ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നൊന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. പുള്ളിക്കാരന്റെ സപ്തനാഴി തളർന്നുപോയി. കാരണം ഒന്നറിയാമോ, എഴുതിയ ആൾ എന്ത് ചെയ്യാ അവിടെ വന്നിരിക്കുക. അപ്പോഴാണ് പുള്ളിക്കാരൻ ഇതിന്റെ ഈ പുസ്തകത്തിൽ നിന്ന് ഭയങ്കര ഘോരഘോരമായ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പറഞ്ഞത് പുസ്തകം എഴുതിയ ആള്, പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഇത് അനേക വർഷങ്ങളായിട്ട് പുസ്തകമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത അറിയാമോ, പുസ്തകം എഴുതിയ ആള് എവിടെ വന്ന് വസിക്കുക? എന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. എന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. അതാണ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, ബാക്കി ഒന്നുകൂടെ വായിച്ചു, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. എസ്എക്കിയൽ പ്രവാചകന്റെ പുസ്തകം എസ്എക്കിയൽ 36 അധ്യായം. And 26 verses 26 and 27.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും.
ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താ ഈ പുതിയ സൃഷ്ടിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അത് വേറെ പണ്ട് വേറെ പള്ളിയിലാ പൊക്കൊണ്ടിരുന്നെ, ഇപ്പം വേറെ പള്ളിയിലാ വരുന്നത്. അതല്ല ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ബ്രദറെ എഴുതി വെച്ച പ്രാർത്ഥനയായിരുന്നു, ഇപ്പൊ എഴുതാത്ത പ്രാർത്ഥനയാണ്. അതുമല്ല ഈ പുതിയ സൃഷ്ടി. പണ്ട് ഹല്ലേലിയായ സ്തോത്രം പറയത്തില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഹല്ലേലിയായ സ്തോത്രമാ. പണ്ട് കൈയടിക്കത്തില്ലായിരുന്നു, ഇപ്പൊ കൈയടിയുടെ ബഹളമാ. അതൊന്നും അല്ലെന്ന് ഈ പുതിയ സൃഷ്ടി. നമ്മൾ ഈ പുതിയ സൃഷ്ടി മൊത്തം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നറിയാമോ? മീറ്റിംഗിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പുതിയ സൃഷ്ടി മീറ്റിംഗിന്റെ അകത്തെ കാര്യപരിപാടി അല്ലെന്ന്, ഇതിന്റെ വെളിയിലുള്ള കാര്യപരിപാടിയാ. എന്താ ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഇവിടെ എഴുതിയിരിക്കുകയാണ്, പുതിയൊരു ഹൃദയം തരും. പുതിയ ഹൃദയം. എന്താ പഴയ ഹൃദയത്തിന്റെ പ്രത്യേകത? പഴയ ഹൃദയത്തിന്റെ പ്രത്യേകതയുണ്ട്. വ്യാജമുള്ള ഹൃദയം, കപടമുള്ള ഹൃദയം, വഞ്ചനയുള്ള ഹൃദയം ഒരിത്തിനും നന്മ ചിന്തിക്കത്തില്ല. അല്ലെ? അങ്ങനല്ലായിരുന്നു വീണ്ടും ചിരിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ എന്നറിയാമോ, ഇപ്പൊ ഒരുത്തനെതിരെ എന്തെങ്കിലും ചിന്തിച്ചാൽ അകത്തുനിന്നൊരു പിടുത്തം വരും. ഉണ്ടോ? ഒരുത്തനെതിരെ എന്തെങ്കിലും അന്യായം ചിന്തിക്കണമെന്നൊരു ചിന്ത വന്നാൽ തന്നെ അകത്ത് വേറൊരു പിടുത്തം വരിക. കാരണം എന്നറിയാമോ, ഹൃദയം മാറിപ്പോയി. പുതിയ ഹൃദയമാ. ഈ പുതിയ ഹൃദയത്തിൽ ഈ പഴയ വഞ്ചനയുടെ പരിപാടി നടക്കത്തില്ല. പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ തരും. എന്താ പുതിയ ആത്മാവ്? പണ്ടുണ്ടായിരുന്ന ആത്മാവിന്റെ പ്രത്യേകത ഉണ്ടെന്നറിയാമോ? മരിച്ചു കിടക്കുക. ദൈവവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. മൊബൈലുണ്ട്, സിം കാർഡ് ഇല്ല. മൊബൈലും കൈപിടിച്ചോണ്ട് ഒത്തിരി പേര് നടക്കുക. പക്ഷെ എന്തില്ല? സിം കാർഡ് ഇല്ലാത്ത കാരണം കണക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ പുതിയ ആത്മാവ് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ മനുഷ്യാത്മാവ് ജീവിച്ചു. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോടൊരു കമ്മ്യൂണിക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഇപ്പം സംസാരിക്കുന്ന ഞാൻ അറിയാമോ, ദൈവം അടുത്തിരിക്കുന്ന ഒരാളെ പോലെ സംസാരിക്കുന്നത് ആണോ? ആണോ? എല്ലാ രാമീൻ പറഞ്ഞില്ല. ആ എന്നാലും കുറെ പേര് ഓക്കെ ഫൈൻ, സാരില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇപ്പോൾ ചിന്ത മാറിപ്പോകുമ്പോൾ അകത്തുനിന്ന്, അതാ ഈ അകത്ത് പ്രമാണം എഴുതി എന്ന് പറഞ്ഞ കാര്യം. പരിശുദ്ധാത്മാ ഉള്ളിൽ നിന്നൊരു ഒരു എന്താ ഒരു ശബ്ദം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം നിങ്ങൾ കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ എഴുതിയിരിക്കുകയാണ്, പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, കല്ലായുള്ളതൊക്കെ മാറ്റി അടുത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? 27. I will put my spirit within you and cause you to walk in my statutes. And cause you to walk. കണ്ടോ, എന്റെ ചട്ടങ്ങളിൽ നടക്കുവാൻ തക്ക വിധത്തിൽ അകത്തും ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും, ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ. പഴയ കാര്യപരിപാടി ഒന്നും ഇപ്പൊ നടക്കത്തില്ല. പഴയ രീതിയിൽ തട്ടിക്കാൻ പറ്റത്തില്ല. പഴയ രീതിയിൽ കള്ളം പറയാൻ പറ്റത്തില്ല. പഴയ രീതിയിൽ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അകത്തു നാത്മാവ്. ഇതൊക്കെ അതിനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞത് ജഡമൊക്കെ ഉണ്ട്, അകത്തുനിന്ന് ടെൻഡൻസിയൊക്കെ ഉണ്ട്, ചിലപ്പോ ഒന്ന് പറഞ്ഞു പോയെന്നും വരും. പക്ഷെ അത് കഴിയുമ്പോ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അകത്തൂന്നൊരു പിടുത്തം വരികയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ജീവിക്കുന്നവർക്ക് കർത്താവിന്റെ മേശ കാണുമ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അറിയാമോ, എവരി ഡേ ആ ജീവനിൽ അവൻ ജീവിക്കുന്നത്. കഴുകപ്പെടലുണ്ട്, എങ്ങനെയാ? കർത്താവ് പറഞ്ഞു കുളിച്ചിരിക്കുന്നവന് കാല് മാത്രം കഴുകേണ്ട ആവശ്യമേ ഉള്ളൂ, അവൻ മുഴുവനും ശുദ്ധനാ, മുഴുവൻ ശുദ്ധനാ. എന്റെ ഈ മുഴുവൻ ശുദ്ധനാന്ന് പറയാൻ കാര്യം, അതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ കാല് എഴുതുന്ന കാര്യം പറയാം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്റെ ഈ മുഴുവൻ ശുദ്ധൻ എന്ന് പറയാൻ കാര്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം, എബ്രായർ 10:10 അതിന്റെ 8-ാം വാക്യം, 8 മുതലാഴിക്കുന്ന വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 10:8 onwards.
ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളുടെ വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തുവിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
ശ്രദ്ധിച്ച്, ഇത് വളരെ ഇമ്പോർട്ടന്റാണ്. കഥ പറയാണ്, എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചുമില്ല, അവയിൽ പ്രസാദിച്ചുമില്ല. യു ഹാവ് നോട്ട് ഡിസയർഡ് നോർ ഹാവ് ടേക്കൺ പ്ലഷർ ഇൻ ദം എന്ന് പറഞ്ഞാൽ, ഈ പഴയതിൽ എന്നെ പരിപാടിയെന്ന് അറിയാമോ? കാളയെ കൊണ്ടുവരുന്നു, ആടിനെ കൊണ്ടുവരുന്നു, പ്രാവിനെ കൊണ്ടുവരുന്നു, യാഗം കഴിക്കുന്നു, വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പഴയതിലെ ആലയത്തിലേക്ക് ഒന്ന് ചെല്ലണം. കേറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലം എന്താ? യാഗപീഠമാണ്. പുരോഹിതന്മാർ നിൽക്കാൻ നേരമില്ല, ഭയങ്കര പരിപാടിയാണ്. വെട്ടുന്നു, പിടിക്കുന്നു, തോലുരിയുന്നു, പിന്നെ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് പറയാണ് ഞാൻ അതിനെ ആഗ്രഹിച്ചില്ലെന്ന്. അതല്ലായിരുന്നു എന്റെ മാസ്റ്റർ പ്ലാൻ, അതല്ലായിരുന്നു. അതൊക്കെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ പൂർണ്ണമായത് വരെയുള്ള ഒരു താൽക്കാലികമായ പരിപാടിയാ. രണ്ട്, ഞാനതിൽ വലിയ സന്തോഷിച്ചുമില്ലെന്ന്. ദാവീദിന് ഇച്ചിരി വെളിച്ചം കിട്ടിയപ്പോൾ ദാവീദ് പറഞ്ഞു, ഇതൊന്നുമല്ല, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമാ ദൈവം പ്രസാദിക്കുന്നത്. ദാവീദിന് അത്രയും വെളിപ്പാട് അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ പൂർണ്ണമായത് വരിക, എന്താ പൂർണ്ണമായത്? ഇതിലൊന്നും ഞാൻ പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തെഴുതിയിരിക്കുകയാണ്, എന്താണ്? ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആരാ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞത്? ആരാ? പിതാവിന്റെ പ്രസാദം അതിലായിരുന്നു സഹോദരങ്ങളെ. ആ യേശുവിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു വന്നു 30-ാമത്തെ വയസ്സിൽ, സ്നാനമേറ്റ് കയറിയപ്പോൾ ആ ഈ പറച്ചിൽ വന്നേ. അതിന്റെ ഈ സ്നാനമേറ്റ് കയറിയപ്പോ പറഞ്ഞു, അതുവരെ പറയാൻ തന്നെ കാൽവരിയുടെ ഒരു ഫോർടേസ്റ്റാ യോർദാനിലെ സ്നാനം. കാൽവരിയിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ, ആ പാപങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതിന്റെ ഒരു നിഴലെന്ന് നമുക്ക് വേണേ പറയാം. എന്താ? ആ പാപികളായ മനുഷ്യരുടെ കൂടെ ഒരു പാപിയെ പോലെ യേശു യോർദാനിൽ നിൽക്കുക. അതാ യോഹന്നാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരെയും കണ്ടിട്ട് പറഞ്ഞില്ല, പക്ഷെ യേശുവിനെ കണ്ടപ്പോ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവനെന്തായാലും ചുമന്നിട്ടില്ല, അന്നേരം അവൻ ചുമന്നിട്ടില്ല, പക്ഷേ ചുമക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ യേശു പിതാവിനോട് പറഞ്ഞ കാര്യം ഇതാണ്, പിതാവേ ഞാനിതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്താ ഇഷ്ടം? ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഒരു പാപിയെ പോലെ യോർദാനിൽ സ്നാനപ്പെടുക. ആരാ? പാപമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇത് കണ്ടപ്പം പിതാവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ആ ഇവന്റെ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ തന്നെ പരശുശ്രൂഷ തന്നെ എന്ത് ചെയ്തു? ആ പാപം മുഴുവൻ ഏറ്റെടുക്കാനായിട്ടുള്ള മനുഷ്യരോട്, അവരോട് അനുരൂപരായി തീരാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരിൽ ഒരുവിനെ പോലെ ആയി തീരാനുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരിക. ഇനി പ്രധാനപ്പെട്ട വാതിലേക്ക് വരാം. എവിടെയാ സംഭവിച്ചെന്നറിയാമോ? കാൽവരിയിൽ അവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് തന്റെ ശരീരത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പോൾ എന്താ അർത്ഥം എന്നറിയോ? യേശു പറഞ്ഞാൽ പൂർത്തീകരിക്കുക, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. അപ്പൊ ആരുടെ ഇഷ്ടമാ ക്രൂശ്? അത് പിതാവിന്റെ ഇഷ്ടമാ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അത് തന്നെയാ പുത്രന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം എന്താണോ അതാണ് പുത്രന്റെ ഇഷ്ടം. പുത്രൻ എന്താ? പിതാവേ ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അവിടെ നിന്നും തീർന്നില്ല. ആ ഇഷ്ടത്താൽ സംഭവിച്ചില്ലെന്നറിയാമോ? നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. ആ ഇഷ്ടം പിതാവിന്റെ ഹിതത്തിനായി പുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാമോ? അത് നമ്മെ പൂർണ്ണമായും വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ വസിക്കാൻ തക്ക വിധത്തില്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തടസ്സമില്ലാത്ത വിധത്തില് ദൈവവും ഞാനും എന്തായി? ഒന്നാക്കി മാറ്റി. അതാ ഇഷ്ടത്തിന്റെ പ്രത്യേകത. വായിച്ചു ഒന്നുകൂടെ അടുത്ത വാക്യം കൂടെ, അതിന്റെ 12-ാം വാക്യം.
ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു.
അടുത്ത വാക്യം 14-ാം വാക്യം.
ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു.
ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവും കൂടെ സാക്ഷി നിൽക്കുക. താഴേക്ക് അക്കാര്യം നമ്മൾ നേരത്തെ വായിച്ചത് ഇവിടെ പറയുകയാണ്. എന്താണ്? യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. ശ്രദ്ധിക്കണ സഹോദരങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പഴയ നിയമത്തില് ഓരോ വർഷവും യാഗം കഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്നറിയാമോ? പാപത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന എന്റെ അർത്ഥം എന്താ? പാപത്തെക്കുറിച്ച് എന്ത് വരും? ഓരോ പ്രാവശ്യം യാഗം കഴിക്കുമ്പോഴത്തേനുള്ള പ്രത്യേകത ഇതാണ്, വീണ്ടും പാപത്തെക്കുറിച്ച് ഓർമ്മ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? അവന്റെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കാരണം ഇങ്ങനെ യാഗം കഴിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ കോപമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക? അങ്ങനെ പോവുക. അത് കഴിയുമ്പോഴും അവന്റെ മനസ്സാക്ഷിയിൽ ഒരു ചിന്ത എപ്പോഴും കിടക്കുക, ദൈവത്തിന്റെ കോപം എന്റെ മേലുണ്ട്. ഇത് ആണ്ടുതോറും കഴിക്കുന്ന യാഗത്തിന്റെ പ്രത്യേകത ഇതാണ്. എന്താണ്? പാപത്തെക്കുറിച്ച് ഓർമ്മ വരും. എന്താ ഈ പാപത്തെക്കുറിച്ച് ഓർമ്മ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാപത്തെക്കുറിച്ച് ഓർമ്മ വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാണ് അർത്ഥം. എന്നാൽ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ. എന്താ ക്രൂശുമരണത്തിന്റെ പ്രത്യേകത? ആ ക്രൂശുമരണത്തിന്റെ പ്രത്യേകത ഇതാണ്, പിതാവിന്റെ കോപം ഒരുവനിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുക. അതാണ് വീണ്ടും ജനനത്തിന്റെ പ്രത്യേകത. ഒരുവൻ യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്ന്, എന്റെ പാപത്തിന്റെ പരിഹാരകനായി എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിനായി സമർപ്പിക്കുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ മേൽ ദൈവത്തിന്റെ കോപം ഇല്ല. അവന് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്താ ദൈവകോപം ഉണ്ടോ ദൈവകോപം ഉണ്ടോ എന്ന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. എന്റെ എന്ത് മാറിപ്പോയി? എന്റെ ന്യായവിധി മാറിപ്പോയി. ദൈവത്തിന്റെ കോപം എന്റെ മേൽ നിന്ന് മാറിപ്പോയി. ഞാനെന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ല. ആര് ചെയ്തേ? യേശു ചെയ്തു. ഞാൻ എത്ര ചെയ്തുള്ളൂ? ആ യേശുവിന്റെ ചെറുകടിയുടെ കീഴിൽ എന്ത് ചെയ്യാ? ഞാൻ കേറി നിന്നേ ഉള്ളൂ. ആ അങ്ങനെ എന്റെ അർത്ഥം. ആ യേശുവിന്റെ ചെറുകടിയിലേക്ക് ഞാൻ കേറി എന്നുള്ളത്. അപ്പാ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടി മരിച്ചപ്പാ എന്ന് പറഞ്ഞ് യേശുവിനോട് അങ്ങ് ചേർന്ന് നിൽക്കുമ്പോ പിന്നെ എന്തില്ല? എന്തില്ല? പിന്നെ അവിടെ യേശുവിന്റെ അടുത്ത് എന്തില്ല? അതാണ് അത്യുന്നതിന്റെ മറവിടം. സർവശക്തിന്റെ നിഴൽ കീഴെന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുത്ത് നിൽക്കുന്ന യേശുവിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പിതാവിന്റെ കോപമില്ല. കാരണം പിതാവ് ആരെയാ കാണുന്നേ? യേശുവിനെ കാണുന്നേ. അപ്പോൾ എന്ത് മാറിപ്പോയി? ദൈവത്തിന്റെ കോപം എന്റെ മേൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയി. ഇത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ ഉയർന്നു വരുന്ന എനിക്കറിയാം. നല്ലൊരു ചോദ്യം ബ്രദറെ, എന്നാൽ ഈ ഇടയ്ക്ക് വീണ്ടും ഒക്കെ വരുന്നില്ലേ ബ്രദറെ? അതായി പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം അവിടെ നിന്ന്, കുളിച്ചിരിക്കുന്നവന് കാല് കഴുകേണ്ട ആവശ്യമേ ഉള്ളൂ, അവൻ മുഴുവനും ശുദ്ധനാ. എവിടെങ്കിലും വെച്ച് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചിന്തയിലോ എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു, അതോടുകൂടി വീണ്ടും എവിടെയാ? വീണ്ടും നമ്മുടെ കർത്താവിന്റെ കൃപയില്ല. അപ്പൊ ഒരാൾ ചോദിക്കാം, ബ്രദർ അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി തുടർച്ചയായിട്ട് പാപത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ എന്നാ സംഭവിക്കും? ആദ്യം നല്ലൊരു പരിപാടി കർത്താവ് ചെയ്തിട്ടുണ്ട്. വിശ്വാസിയാണ്, പക്ഷെ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിന് നല്ലൊരു കാര്യ പരിപാടി കർത്താവിന്റെ കയ്യിലുണ്ട്. അവനെ കർത്താവ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ? സാധാരണ മനുഷ്യ ഡീൽ ചെയ്യുന്ന പോലെയല്ല. പിന്നെ എങ്ങനെയാ ഡീൽ ചെയ്യുന്ന അറിയാമോ? മകനായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇടപാട് പിന്നെ എങ്ങനെയാ? മകനായിട്ടാ. വായിച്ച എബ്രായ ലേഖനം തന്നെ അതിന്റെ 12-ാം അധ്യായം നാലാം വാക്യം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ആ അപ്പം എന്നറിയോ, പുള്ളിക്കാരൻ ആള് എന്ത് ചെയ്യാ, ചില പാപത്തിലൊക്കെ ജീവിച്ചു, കുഴപ്പമൊന്നുമില്ലെന്നേ, അതൊന്നുമില്ല, ദൈവം എല്ലാം ക്ഷമിക്കുമല്ലോ, എല്ലാം ദൈവം ക്ഷമാശീലനാണല്ലോ, ദൈവ സ്നേഹമാണല്ലോ. അതാഴിക്ക് വായിച്ചു. 5-ാം വാക്യം. മകനെ, നല്ല വിളിയാ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികിയുമരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ആ സതിശേ, ഇനി ദൈവം നരകത്തിനോട് തള്ളിക്കളയുന്ന ആ കോപമല്ല ദൈവവേദന നേരെയുള്ളത്. പിന്നെന്താ ഉള്ളത്? ഒരപ്പൻ മകനെ ശിക്ഷിക്കുന്ന പോലെയുള്ള ശിക്ഷയാണ് നമ്മുടെ മേലുള്ളത്. മനസ്സിലായോ? കിട്ടിയോ? കാരണം റിലേഷൻ മാറി. പണ്ട് വേറെ ദൈവത്തിന്റെ അകന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ ആരായി മാറി? മകനായി മാറി, മകളായി മാറി. ഇപ്പോൾ ദൈവം നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുക? എങ്ങനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മക്കളോടൊന്ന പോലെ. എങ്ങനെയാ മക്കളോടൊന്ന പോലെ? എന്നാ അടി അല്ലേ? ഇതാണ് ഈ കർത്തൃമേശയിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇത് നിമിത്തം ചിലർ ബലഹീനരും ചിലർ രോഗികളുമായി തീരുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു. ആ ഇതായി സംഭവം, ഇതായി സംഭവം. മക്കളോടെന്ന പോലുള്ള ഒരു ഡീലിംഗ് അവിടെ നടക്കുന്നത്. കാരണം ചിലരെയൊക്കെ വെച്ചോണ്ടിരുന്ന കൊള്ളത്തിലായിരുന്നു, അത് അവനെ നീക്കിക്കളഞ്ഞില്ല, അവന്റെ ആത്മാവ് പോക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യും? ചിലരെയൊക്കെ നീക്കിക്കളയുക. അപ്പൊ നമ്മൾ തിരിച്ചറിയണം സ്വരം. ദൈവം നമ്മൾ ഇടപെടുന്ന രീതി നമ്മൾ അറിയണം. എന്റെ ശിക്ഷാവിധി മാറിപ്പോയി, എന്റെ ന്യായവിധി മാറിപ്പോയി. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്താണ്? ദൈവം എന്റെ ഉള്ളിൽ വസിക്കുക, എന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നെ നടത്തുക. ഇത് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞത് ഈ സത്യം നമ്മൾ ഹൃദയത്തിന്റെ ആഴത്തിൽ ഗ്രഹിക്കേണ്ടതാ. ഇപ്പൊ പിന്നെ എങ്ങനെ ഇടപെടുന്നേ? അപ്പൊ ചെല്ലു, അപ്പൊ നിങ്ങൾ പറയും എന്നാ പറഞ്ഞത്, ബ്രദറെ ആ പുള്ളി കണ്ടില്ലേ എങ്ങനെ പാപത്തിൽ ജീവിച്ചിട്ട്, യാതൊരു കുഴപ്പമില്ലല്ലോ, ചർച്ചിലാണല്ലോ വരുന്നേ, ചർച്ചിലായിരിക്കാം വരുന്നേ, പക്ഷെ മകനായിട്ടില്ലെന്നേ. ചർച്ചിലായിരിക്കും വരുന്നത്, പാപത്തിൽ തുടർച്ചയായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല, വെച്ചടി വെച്ച് കയറ്റമാണല്ലോ ബ്രദറെ എന്ന് പറയുകയാണെങ്കിൽ ഓർത്താ മതി, മകനായിട്ടില്ല. അപ്പൊ ഡീൽ തന്നെ അറിയാമോ? ഇപ്പഴല്ല ഡീലിങ്, പിന്നെ എപ്പോഴേ വരുന്നുള്ളൂ. അത് ഒരുമിച്ച് വരാൻ പോവാ. അത് മുഴുവോകത്തെയും ന്യായം വിധിക്കുമ്പോൾ അവരുടെ മേലും ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോവുക. പക്ഷേ നമ്മളോട് ഇടപെടുമ്പോൾ ദൈവം ഇടപെടുന്നത് മകനെ പോലെ, മകളെ പോലെ. എന്താണ് അടിയുണ്ടെന്ന അക്കാര്യത്തിൽ സ്നേഹത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്ത്? അടി. അടി വേറെ കാര്യമുണ്ട്, അപ്പന്റെ അടിക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ, അപ്പന്റെ അടിക്ക് ഒരു സുഖമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? വായിച്ചു എബ്രായ ലേഖനം താഴേക്ക് വായിച്ചു, അതിന്റെ 8-ാം വാക്യം.
എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നു പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും.
അപ്പൊ ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നാണ് കൂടെ അറിയോ? മക്കളല്ലെന്നേ, ജാരസന്തതിയാന്നേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കൗരടയന്മാർ മനസ്സിലാകാത്ത ലാംഗ്വേജ്, ജാരസന്തതി, മക്കളല്ല. എന്ത് പറയാണ്? നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോ നാം എന്ത് ചെയ്തു? നാം വന്നിട്ട് ഒരേ അനുസരിച്ചിങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ ആത്മാക്കളുടെ പിതാവിന് എത്ര അധികമായി കീഴടങ്ങിയിട്ട് ജീവിക്കേണ്ടതല്ലയോ? അല്ലയോ? എന്ത് പറയാണ്? അവര് കുറെ കാലമൊക്കെ ശിക്ഷിച്ചു എന്തിനു വേണ്ടിട്ടാ? ആ പഠിക്കാനും പിന്നെ അതുപോലെ അനുസരിക്കായിട്ട് കളിച്ചപ്പോഴൊക്കെയാണ് ശിക്ഷിച്ചത്. അത് ഈ പകുതി എന്നാ പറഞ്ഞത്, പകുതി ആത്മാവിലും പകുതി ജഡത്തിലും ഒക്കെയാ ശിക്ഷിച്ചത്. ആത്മീയതൊക്കെ ആണെങ്കിൽ എന്നാ പറഞ്ഞു, ഈ മിക്സ് ആയപ്പോഴും, കാരണം ചില സമയത്ത് കൺട്രോൾ പോകും. കാര്യം ശരി, ആത്മാവിലൊക്കെയാണ് എപ്പോഴും പോകുന്നത്. എടാ മോനെ, അവിടെ പോട്ടറാ, സ്നേഹപാടാന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയത്ത് കഴിയുമ്പം എന്ത് ചെയ്യും? ആത്മാവിന് ജഡത്തിൽ പോകുമ്പോൾ രണ്ട് പൊട്ടിയില്ല. ചിലപ്പോ ആത്മാവിലടിക്കും, ആത്മാവിന്റെ അടിയും ജഡത്തിന്റെ അടിയും രണ്ടും, രണ്ടും നല്ല രണ്ടും വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നാൽ നമ്മുടെ കർത്താവ് ശിക്ഷിക്കുന്നത് അല്ല ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാ. എന്തിനാ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ. അപ്പൊ ഇങ്ങനെ ഒരു അപ്പനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അതേ പറഞ്ഞത്, ഈ മക്കളാണെന്നുള്ള ബോധ്യമാണ് ആത്മീയജീവിതത്തിന്റെ ഏറ്റവും വലിയ ബോധ്യം. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യമാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ദൈവത്തിന്റെ കരുതലുണ്ട്, ദൈവത്തിന്റെ ആ നോട്ടം, ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ട്, ദൈവത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, എന്തുകൂടെയുണ്ട്? അടിയുടെ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ അടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഡിസിപ്ലിൻ എന്ന വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്, ശിക്ഷ. പക്ഷെ നമുക്ക് എന്തില്ലെന്നറിയാവോ? എന്തില്ല? നിത്യശിക്ഷാവിധി മാറിപ്പോയി. എങ്ങനെ മാറിയേ? യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ. ഇപ്പൊ കർത്താവിന്റെ മേശ കാണുമ്പം ഇതാ ഓർമ്മ വരണ്ടേ? ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും നമ്മുടെ മനസ്സ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മനസ്സിനെ. അത് ഈ മനസ്സ് പുതുക്കണം പുതുക്കണം എന്ന് പറഞ്ഞ കാര്യം അതാ. നമ്മൾ ഈ പലപ്പോഴും ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. സൗരങ്ങളെ, ന്യൂ ടെസ്റ്റമെന്റിന്റെ പ്രത്യേകത എന്താ അറിയാമോ? കർത്താവിന്റെ ഉടമ്പടി ഇതാണ്, ഞാൻ അവരുടെ പാപങ്ങളെ ഇനി എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ല. അതാ ഓർക്കത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? എന്റെ മേലുള്ള ദൈവത്തിന്റെ കോപം മാറിപ്പോയി. ഞാൻ ആരായി മാറി? ഞാൻ മകനായി മകളായി മാറിയപ്പോൾ ദൈവകോപം എന്റെ മേൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ എന്താ? പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, കല്ലായുള്ള ഹൃദയം മാറി, പരിശുദ്ധാത്മാവിന് ഉള്ളിൽ തന്നു, ദൈവത്തിന്റെ ജീവൻ എന്റെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പൊ കർത്താവിനെ കാണുമ്പോൾ എന്തോർക്കണം? എന്തോർക്കണ്ടേ? എന്റെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? മായ്ക്കപ്പെട്ടു. ഇന്ന് നേരെ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്തൃവാശി കാണുമ്പോഴത്തേനാണ് അന്ന് എല്ലാരും പാപത്തെ കുറിച്ച് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞത് അതിന്റെ പ്രശ്നം ഇതാണ്. സീ, ദിസ് ഈസ് ദ പ്രോബ്ലം. ആ വചനത്തിന്റെ ആ അതിന്റെ ആ കാതില് മനസ്സിലാക്കാത്തതുകൊണ്ടോ? കർത്തൃവേശയുടെ അന്ന് എന്തോ ഒരു കരച്ചിലെ നിലവിളിയാണെന്നറിയാമോ? ഒരു അഞ്ചാറ് ബക്കറ്റ് പിടിച്ചു വെക്കാണ്, അഞ്ചാറ് ബക്കറ്റ് കണ്ണുനീര് കിട്ടും. കാരണം പേടിച്ചും വെപ്രാളപ്പെട്ടും, ഞാൻ പറഞ്ഞു പേടിച്ചും വെപ്രാളപ്പെട്ടും വരേണ്ട മേശയല്ലേ കർത്താവിന്റെ മേശ. ദിസ് ഈസ് ദ ടേബിൾ ഓഫ് സെലിബ്രേഷൻ. എന്താ? കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ എന്റെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്താ ഉടമ്പടി? ഞാൻ അവരുടെ പാപങ്ങളെ ഇനി എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ ശിക്ഷാവിധി മാറിപ്പോയെന്ന അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ കോപം എന്റെ മേൽ നിന്ന് മാറിപ്പോയെന്ന അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ രണ്ടാമത് അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെന്താണ്? എന്റെ ഉള്ളിൽ ദൈവം വസിച്ചുകൊണ്ട്, ആ ജീവൻ എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്നെ നടത്തുക. തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ട്? കഥ കൊണ്ട് പറഞ്ഞത്, ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയുള്ള അടിയുണ്ട്. ആദ്യം വചനത്തിലൂടെയാണ് നമ്മളെ കർത്താവ് ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആദ്യം വചനത്തിലൂടെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ വായിലെ വാളുകൊണ്ട് എന്ത് ചെയ്യും? അവരോട് പോരാടുമെന്ന് പറഞ്ഞത്. ഓ, വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇതാ ക്രിസ്ത്യൻ ലൈഫ്, ഇതാ ക്രിസ്ത്യൻ ജീവിതം. ഇതിന്റെ ആഴം നമ്മൾ അനുഭവിച്ചറിയണം. അടുത്തത് എഴുതി വെച്ചു എന്നെ അറിയാവോ? അവരാപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. എന്താ അറിയാന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പ്രത്യേകതയുണ്ട്. എന്താ അറിയാന്ന് പറഞ്ഞ വ്യക്തിപരമായുള്ള ആഴമായ ബന്ധമെന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ നരേന്ദ്രമോദിയെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നെ അറിയാമോ? ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ കുറിച്ച് എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ടെന്നാണ്. പക്ഷെ നരേന്ദ്രമോദിയുടെ അനിയനോ അല്ലെങ്കിൽ പിള്ളേരല്ല, അല്ലായിരുന്നെങ്കിൽ മക്കളുണ്ടായിരുന്നെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അവരറിയാന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായൊരു ബന്ധമാണ്. കർത്താവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ല അറിവെന്ന് പറയുന്നത്, കർത്താവിനെ കർത്താവുമായിട്ടുള്ള ബന്ധമാ. എങ്ങനെയുള്ള ബന്ധമാ? അടുത്ത ബന്ധം. എന്റെ ഏറ്റവും അടുത്തൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ മിറക്കിൾ ഞാൻ പറയാം. ഞാൻ ചിലപ്പോൾ എന്റെ സാക്ഷ്യത്തിൽ പറയാറുണ്ട്, വീണ്ടും ജനിക്കുന്നതിന് മുൻപ് ദൈവം എനിക്ക് നക്ഷത്രങ്ങളുടെ അപ്പുറത്ത് ഏതോ ഒരു സ്വർഗത്തിൽ സിംഹാസനമിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ വീണ്ടും ജനിച്ച മൊമെന്റിൽ, സെയിം മൊമെന്റ്, ദൈവം എനിക്ക് ഏറ്റവും അടുത്ത ഒരു റിയാലിറ്റിയായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. ദൂരെ എങ്ങോ ഇരിക്കുന്ന ഒരാളോടല്ല സംസാരിക്കുന്നത്. കാരണം എന്താ? അവനെന്റെ ഉള്ളിൽ വാഴുകയാ, എന്റെ ഉള്ളിൽ വസിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മേശ ഇതൊരു സെലിബ്രേഷനാ, ഇതൊരു എക്സൈറ്റ്മെന്റാ. കൊരിന്ത് സഭയെ അന്ന് പറ്റിയെന്നറിയാമോ? കൊരിന്ത് സഭയിൽ അന്ന് അന്നത്തെ കോണ്ടെക്സ്റ്റ് ഇതാ. അന്ന് ഈ ശിഷ്യാവിധി വരാൻ കാര്യമായ എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ. എന്താണെന്നറിയാമോ? ഈ അന്ന് ഈ സ്ലേവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ താമസേ വരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്ന് എന്ത് ചെയ്യും? ഇവര് ചാപ്പാടൊക്കെ അടിച്ചെങ്കിൽ ഇരിക്കുക. ഇവരൊക്കെ ഇങ്ങനെ കറങ്ങി അത്യാവശ്യം എന്നാ പറഞ്ഞത്, ചാപ്പാടൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഇങ്ങനെ ഇരിക്കുമ്പം മറ്റവർ വരുമ്പോൾ എല്ലാം കഴിക്കാനുണ്ടോ? ഒന്നും കഴിക്കാനില്ല. ഒരുവൻ വിശന്നും മറ്റൊരുവൻ വയറ് നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, ഒരു കൺസേണും ഇല്ലാതെ ഒരുമിച്ച് കൂടി ഒരു കാര്യപരിപാടി ആയിട്ടങ്ങ് പോവുക. പൗലോസ് പറഞ്ഞു, മക്കളെ ഇത് സൂക്ഷിക്കണം, സൂക്ഷിക്കണം. കാരണം കർത്താവിന്റെ മേശയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതാ. എന്താ? ദൈവത്തെ അറിയുന്നവന്റെ ഒരു ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താ? കർത്താവിനെ അറിയുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കണമെന്നല്ല, പിന്നെന്താ? കർത്താവിനെ അറിയുന്നവന്റെ ഉള്ളിൽ ഈ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള അതിന്റെ പ്രത്യേകത. അപ്പം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. നമ്മൾ മസിൽ പിടിക്കുന്നൊന്നും അല്ലെന്നേ. ഈ സഹോദരനുള്ള സ്നേഹം നമ്മൾ ഇവിടുന്ന് 100,000 പ്രസംഗം പറഞ്ഞാലും ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷെ വീണ്ടും ജനിച്ചാൽ ഉടനെ ഉണ്ടാവും. വീണ്ടും ജനിച്ചാൽ പിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവന്റെ ഉള്ളിൽ എന്ത് വന്നുകൊണ്ടിരിക്കും? സ്നേഹം വന്നുകൊണ്ടിരിക്കും. അതാ കർത്താവിനെ അറിയുന്നതിന്റെ ഒരു ലക്ഷണം. ഞാൻ അവസാനിപ്പിക്കുക, കാരണം എന്നാ നമ്മുടെ സമയത്തിന്റെ പരിമിതിയുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇതൊന്ന് ഗ്രഹിച്ചാൽ, ഈ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണെന്ന് ആത്മാവിലൊന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം എക്സൈറ്റിംഗ് ആയിരിക്കും, നമ്മുടെ ആത്മീയ ജീവിതം ഉത്സാഹം നിറഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മേശയിലടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് കാണുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഏകയാഗം കഴിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായുള്ളൊരു ബന്ധം, കർത്താവിനെ അടുത്തറിയത്തക്ക വിധത്തിലുള്ള പൊസിഷനിലേക്കാണല്ലോ കർത്താവേ അവിടുത്തെ ക്രൂശുമരണ മുഖാന്തരം, അല്ലെങ്കിൽ ഈ മേശ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പുതിയ ഉടമ്പടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയും. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.